ഇനി വാക്യം വായിക്കും. 1 തിമോത്തിയോസ് 3:3 3-ാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഇവിടെ പൗലോസ് തിമോത്തിയോസിന്റെ അടുത്ത് പറയുന്ന ചില കാര്യങ്ങളാണ്. ദൈവസഭയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷകന്മാരുടെ യോഗ്യതകൾ, അധ്യക്ഷന്മാരുടെ യോഗ്യതകൾ, ദൈവസഭയിൽ സ്ത്രീകൾ എങ്ങനെ യോഗ്യതയോടുകൂടി വസ്ത്രം ധരിക്കണം, പുരുഷന്മാർ ദൈവസഭയിൽ എങ്ങനെ കണ്ടക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൗലോസ് തിമോത്തിയോസിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് തിമോത്തിയോസ് വരികയാണ്. ഞാൻ പൗലോസ് പറയുകയാണ്, ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്, അഥവാ താമസിച്ചു പോയാൽ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ എങ്ങനെയാണ് ചില കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്, കണ്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ള ചില കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പറയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ, ദേവാലയം എന്ന് പറയുന്നത് ആക്ഷരീയമായിട്ടുള്ള ബിൽഡിങ്ങുകളല്ല. യഹൂദ ദേവാലയത്തെയോ ഒരു ദേവാലയത്തെയോ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ദേവാലയം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നില്ല. ദേവാലയം എന്ന് ഉപയോഗിക്കുന്ന വാക്ക് ലേഖനങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾക്ക് ശേഷം വെളിപാട് പുസ്തകം വരെ ആലയം, ദേവാലയം എന്ന് പറയുന്നത് ദൈവമക്കളെ പറ്റിയും അതേപോലെ തന്നെ ദൈവമക്കളുടെ കൂട്ടമായിട്ടുള്ള ദൈവസഭയെ പറ്റിയുമാണ്. അന്നേരം ഈ ദൈവസഭ ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയമാണ്. ഈ ദേവാലയം ചില സത്യങ്ങളെ താങ്ങി നിർത്തുന്ന ദേവാലയമാണ്. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിന്റെ തൂണും അടിസ്ഥാനവും അതിനെ ചിലതിനെ താങ്ങി നിർത്തുന്ന പോലെ ദൈവസഭ താങ്ങി നിർത്തുന്ന, ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്ന ചില അതിപ്രധാനമായിട്ടുള്ള സത്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമാണ് ദൈവസഭ. അപ്പോൾ ദൈവസഭ ഹോൾഡ് ചെയ്യുന്ന ചില ട്രൂത്ത് ഉണ്ട്, വളരെ പ്രാധാന്യമുള്ള സത്യങ്ങളാണ്. ഈ സത്യം യഥാർത്ഥത്തിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയുമാണ് ദൈവം ദൈവസഭയെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ട്രൂത്ത്, സത്യം ഉണ്ട്. ഈ സത്യം കാലാകാലങ്ങളിൽ കൾച്ചറുകൾക്കനുസരിച്ചിട്ട്, സമയങ്ങൾക്കനുസരിച്ചിട്ട്, ആൾക്കാരുടെ രീതി അനുസരിച്ച്, രാജ്യമനുസരിച്ച് മാറുന്നതല്ല സത്യം. സത്യം എപ്പോഴും അൺചേഞ്ചബിൾ ആണ്, ഇമ്മ്യൂട്ടബിൾ ആണ്, ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. സത്യത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. സത്യത്തെ ചിലപ്പോൾ മറച്ചു വയ്ക്കാനായിട്ട് കഴിയും, സത്യത്തെ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചു പഠിപ്പിക്കാനായിട്ട് കഴിയും, സത്യം ചിലപ്പോൾ ചിലർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാതെ ഇരിക്കും. എന്നാലും സത്യം മാറുന്നില്ല. നമ്മുടെ കൺവിക്ഷനുകൾ മാറിയേക്കാം, എന്നാൽ ദൈവവചനത്തിന്റെ സത്യം ഒരിക്കലും മാറുന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ബോധ്യമായിരിക്കത്തില്ല ഒരു വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ സത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ മാറ്റിയൊന്നും മാറി എന്നുള്ളതല്ല, നിങ്ങൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങളുടെ ബോധ്യങ്ങൾ വ്യത്യാസപ്പെട്ടേക്കാം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം നിങ്ങൾ കുറവായിരുന്നു മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ സത്യം ഒരു വ്യത്യാസവുമില്ലാതെ മുമ്പോട്ട് പോവുകയാണ്. ആ സത്യമാണ്, അതുകൊണ്ടാണ് യേശുക്രിസ്തു യോഹന്നാൻ 8:32 പറഞ്ഞിരിക്കുന്നത്, ദ സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ദൈവവചനത്തിന്റെ സത്യം മുമ്പോട്ട് ഹോൾഡ് ചെയ്യുന്നതാണ് ദൈവസഭ. ആ ദൈവസഭ ഓരോ തലമുറ കഴിയുമ്പോഴും ദൈവത്തിന്റെ ഒറിജിനലായിട്ടുള്ള ദൈവത്തിന്റെ ആ സത്യത്തെ ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ ആ സത്യത്തിന്റെ, ആ വിശ്വാസത്തിന്റെ മർമ്മം മനസ്സിലാക്കിയവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. തിമോത്തിയോസ് ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ശുശ്രൂഷകന്മാരുടെ യോഗ്യത പറയുമ്പോൾ പറയാണ്, അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരാകണം. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാത്ത വ്യക്തികൾക്ക് ഇത് പഠിപ്പിക്കാനും കഴിയത്തില്ല. അന്നേരം ദൈവവചനത്തിലെ ചില സത്യങ്ങൾ, ദൈവവചനത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില സത്യങ്ങൾ നമ്മളത് മനസ്സിലാക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എഫെസ് ലേഖനം 6:19 പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അവിടെ പറയാണ് പൗലോസ് പറയാണ്, ഞാൻ സ്ഥാനാപതിയായിട്ട് ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായിട്ട് സേവിക്കുകയാണ്. എന്താണ് പൗലോസ് എന്തിന്റെ സ്ഥാനാപതിയാണ് എന്നുള്ളത് കൊരിന്ത്യ ലേഖനം രണ്ടു കൊരിന്ത്യർ അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അടുത്തത് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പൗലോസ് പറയാണ് പൗലോസ് ഒരു സ്ഥാനാപതിയാണ്, പൗലോസ് സ്ഥാനാപതിയായിട്ട് നിൽക്കുന്ന ഒരു സന്ദേശം കൊണ്ടാണ്. ആ സന്ദേശം ദൈവം പൗലോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന, ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ദൈവത്തിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്ന പോലെയാകുന്നു. അങ്ങനെ ദൈവത്തിന് ഒരു സന്ദേശം ജനത്തോട് പ്രബോധിപ്പിക്കാനായിട്ട് ദൈവം സ്ഥാനാപതികളെ അയക്കുകയാണ്. ആ സ്ഥാനാപതികളായിട്ട് നിന്നുകൊണ്ട് പൗലോസ് ജനത്തോട് ആ മെസ്സേജ് പറയുകയാണ്. ആ മെസ്സേജ് പറയുന്നത് കാരണം പൗലോസ് ചങ്ങലയിലുമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ സ്ഥാനാപതിയായി വെച്ചു. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ് ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കേണ്ടതിന് എന്റെ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നതിനും പ്രാർത്ഥിക്കും. പിന്നെ പൗലോസ് എഫേസ്യയിലെ സഭയടുത്ത് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് എവിടെ കിടക്കുന്നത്? പൗലോസ് ജയിലിലാണ് കിടക്കുന്നത്. അവിടെ തന്നെ മനസ്സിലാവും പൗലോസ് ചങ്ങലയിലാണ്. പൗലോസ് ഒരിക്കൽ പോലും പൗലോസിന്റെ ഒരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവിടെ പറയുന്നില്ല. പൗലോസ് പറയാണ് പൗലോസ് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു വരുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യം മുതൽ പ്രാർത്ഥനയുടെ കാര്യം ഇല്ലെങ്കിൽ സർവായത്വ വർഗം എടുക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ട് താഴേക്ക് വരുമ്പോൾ പറയാണ് സകല പ്രാർത്ഥനയിലും യാതിനാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് പറയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥിക്കേണ്ട എന്താണെന്നറിയാമോ? ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഈ സുവിശേഷത്തിന്റെ ഒരു മിസ്റ്ററി ഉണ്ട്. ആ മിസ്റ്ററി അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടേണ്ടതാണ്, അടുത്ത തലമുറയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ഇത് വ്യക്തമായിട്ട് പറയാനായിട്ട് ഞങ്ങൾക്ക് വചനം നൽകേണ്ടതിനും അത് വ്യക്തമായിട്ട് സംസാരിക്കാനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പൗലോസ് ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലും പൗലോസ് ഇത് തന്നെ പറയാണ്. അവിടെ പറയാണ് വീണ്ടും അതേ കാര്യമാണ് പറയുന്നത്, എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിന്റെ മർമ്മം സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിസ്റ്ററി, ഒരു മെസ്സേജ്, ഒരു സുവിശേഷത്തിന്റെ സത്യം, അത് ദൈവം ചിലരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷം പറയുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. സുവിശേഷകന്മാർ ആ വിശ്വാസത്തിന്റെ മർമ്മം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടവരാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മാത്രമല്ല അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയും വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ മിസ്റ്ററി ദൈവോനം പറഞ്ഞിരിക്കുകയാണ്, ഇത് പഴയകാലത്തിൽ പൂർവ്വകാലങ്ങളിൽ ദൈവം മറച്ചുവെച്ചിരുന്നതാണ്. ഈ അവസാന കാലത്ത് ദൈവം ദൈവമക്കൾക്ക്, ദൈവത്തിന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു മിസ്റ്ററിയാണിത്. റോമാലേഖനം അതിന്റെ 16-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 16-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഈ മലയാളത്തിലെ പല വാക്കുകളുടെയും പ്രശ്നം ഇത് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഒരു സ്ഥലത്ത് തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ എന്താണ് അവിടെ പറയുന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല. ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇറ്റ്സ് എ ഗോസ്പെൽ ദ മിസ്റ്ററി വിച്ച് വാസ് കെപ്റ്റ് ഇൻ സീക്രട്ട് ഇൻ ദ ഏജസ് പാസ്റ്റ്. പൗലോസ് പറയാണ് സുവിശേഷം എന്ന മർമ്മം, അതാണ് അതിന്റെ, അത് മലയാളത്തിൽ 25-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, മർമ്മത്തിന് വെളിപാടിന് അനുസരണമായിട്ടുള്ള എന്റെ സുവിശേഷത്തിന് ഒത്തോണമെന്നാണ്. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദ ഗോസ്പെൽ ഈസ് ദ മിസ്റ്ററി വിച്ച് ഇസ് കെപ്റ്റ് ഇൻ സീക്രട്ട് ഇൻ ദ ഏജസ് പാസ്റ്റ്. സുവിശേഷം എന്ന ഈ മർമ്മം, സുവിശേഷത്തിൽ കൂടി ദൈവം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഈ മർമ്മം പഴയകാലങ്ങളിൽ ദൈവം മറച്ചു വെച്ചിരുന്നതാണ്. നൗ ഇറ്റ് ഈസ് റിവീൽഡ് ബൈ ദ സ്ക്രിപ്ചേഴ്സ് ഓഫ് ദ പ്രൊഫറ്റ്സ്, പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ കൂടി ഇത് ഇപ്പോൾ വെളിവായിരിക്കുന്നു. അക്കോർഡിംഗ് ടു ദ കമാൻഡ്മെന്റ് ഓഫ് ദ എറ്റേണൽ ഗോഡ്, ദൈവത്തിന്റെ നിയോഗപ്രകാരം ഇപ്പോൾ ഈ മിസ്റ്ററി പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ മറഞ്ഞിരുന്ന ഈ മിസ്റ്ററിയെ ദൈവം വെളിവാക്കുന്നു. നൗ മേഡ് നോൺ ടു ദ ഓൾ നേഷൻസ്, ഇപ്പോൾ അത് എല്ലാ ജനത്തിനും വെളിവാക്കി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ലീഡ്സ് ടു ദ ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മിസ്റ്ററി വെളിപ്പെടുമ്പോൾ, ആ മിസ്റ്ററി യഥാർത്ഥത്തിൽ ഒരു വ്യക്തി മനസ്സിലാകുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാവും അറിയാമോ? ആ വ്യക്തിയിൽ വിശ്വാസത്തിന്റെ അനുസരണം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വഴിയിലേക്ക് നടത്താൻ കഴിയുന്ന ഒരു മിസ്റ്ററിയാണിത്, സുവിശേഷത്തിന്റെ മിസ്റ്ററി. വിശ്വാസത്തിന്റെ അനുസരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുത്താനായിട്ട്, ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ അനുസരിക്കാൻ കഴിയുന്നത് എന്നുള്ളത്, ആ ഒരു മിസ്റ്ററിയാണ് ഇപ്പോൾ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെടുത്തി വരുന്നതും. നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിഞ്ഞിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപാടിന് അനുസരണമായിട്ടുള്ള എന്റെ സുവിശേഷം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ അതേ കാര്യമാണ് 1 തിമൊഥെയോസ് 3:16 വരുമ്പോൾ പൗലോസ് പറയുന്നത്. 1 തിമൊഥെയോസ് 3:16 വീണ്ടും വായിക്കാം, പിന്നെ വേളത്തെ വാക്യം മതി. ഇവിടെ പറയാണ് ജീവനുള്ള സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായിട്ടുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ കണ്ടക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നടക്കേണ്ടത് എങ്കിൽ പഠിപ്പിക്കേണ്ട ഒരു മിസ്റ്ററിയുണ്ട്. ആ മിസ്റ്ററി എന്താണെന്നുള്ളതിന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആ മിസ്റ്ററി ദൈവഭക്തിയുടെ മിസ്റ്ററിയാണ്. ഇറ്റ്സ് എ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ മിസ്റ്ററിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോഡ്ലി ലൈഫ്. ദൈവഭക്തി എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അത്ര ക്ലിയർ ആവത്തില്ല. ഗോഡ്ലിനെസ്, ദൈവ സ്വഭാവം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ദൈവഭക്തി എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ യോജിക്കുന്നത് ദൈവ സ്വഭാവം എന്നാണ്. ദൈവത്തിന്റെ സ്വഭാവം, ഗോഡ്ലിനെസ്, ദൈവത്തിന്റെ ക്യാരക്ടർ ഒരു വ്യക്തിക്ക് എങ്ങനെ ഈ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു മിസ്റ്ററിയാണ് ദൈവസഭ ഹോൾഡ് ചെയ്യുന്നത്. സുവിശേഷത്തിൽ കൂടി ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഭക്തിയോടുകൂടി ഗോഡ്നെസ്സിൽ എങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഇത് കുറച്ചുകൂടി വിശദമാക്കുന്നുണ്ട്. 2 പത്രോസ് അതിന്റെ 1:3-4 വാക്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവയാൽ നിങ്ങൾ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. ഇംഗ്ലീഷ് ഇങ്ങനെയാണ്ടിരിക്കുന്നത്, ദാറ്റ് ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻറ്റഡ് ടു അസ് എവറിത്തിങ് പെർട്ടേണിംഗ് ടു ദ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ് ത്രൂ ദ ട്രൂ നോളജ് ഓഫ് ഹിം. ഇവിടെ പറഞ്ഞിരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കണമേ, ഒരു വ്യക്തിക്ക് ദൈവഭക്തിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ഉള്ളതെല്ലാം ദൈവത്തിന്റെ ശക്തിയാൽ തന്നെ ദൈവം ദാനം ചെയ്തിരിക്കുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എഴുതിയിരിക്കുന്നു, ദാറ്റ് ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗ്രാൻറ്റഡ് അസ് എവറിത്തിങ് പെർട്ടേനിങ് ടു ദ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ദൈവഭക്തിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം പൂർണമായിട്ടും ദൈവത്തിന്റെ ശക്തിയാൽ ഈ ഭൂമിയിൽ തന്നിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ ശക്തി ഒരു വ്യക്തിയിൽ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ആ ശക്തി യഥാർത്ഥത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ട് ആ വ്യക്തി കഴിയും. ആ ശക്തി ഇല്ല എങ്കിൽ പിന്നീട് തിമൊഥെയൊസിന്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന പോലെ അത് ശക്തിയെ ത്യജിച്ച് ഭക്തിയുടെ വേഷം മാത്രമായിട്ട്. പക്ഷേ ദൈവഭക്തിയോടെ ജീവിക്കണമെങ്കിൽ അതിന് ദൈവത്തിന്റെ ശക്തി ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പക്ഷെ ആ ദൈവത്തിന്റെ ശക്തി, ദൈവഭക്തിയിൽ ജീവിക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള സകല ദൈവത്തിന്റെ ശക്തിയും ദൈവം തന്റെ ശക്തിയാൽ ദാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, അവയാൽ നമുക്ക് അവൻ വിലയേറിയതും അതിമഹത്വമായിട്ടുള്ള വാഗ്ദത്തങ്ങളും തന്നിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്തായുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുന്നു. പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ദൈവഭക്തിയിൽ ജീവിക്കേണ്ടതിനുള്ള സകലവും വാഗ്ദാനം ചെയ്ത് സകലവും തന്നിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതിൽ കൂടി നിങ്ങൾക്ക് അതിമഹത്വമായിട്ടുള്ള ചില വാഗ്ദാനങ്ങളും തന്നിരിക്കുകയാണ്. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുമ്പോൾ, ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരും. വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ സ്വഭാവത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ അവിടെ എഴുതിയിരിക്കുന്നത്? ഗോഡ്ലിനെസ്സിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വേറൊരു കാര്യമുണ്ട്. എന്താണത്? ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ലോകത്തിന്റെ മോഹത്താലുള്ള നാശം. നേരെ ഗോഡ്ലിനെസ്സിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്ന് അറിയാമോ? വേൾഡിനെസ്സാണ്. വേൾഡിനെസ്സാണ് ഗോഡ്ലിനെസ്സിന്റെ നേരത്തെ ഓപ്പോസിറ്റുള്ള ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത്. നേരെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ശക്തി ലഭിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ റിസീവ് ചെയ്യുകയാണെങ്കിൽ, ആ വ്യക്തി എന്തായിത്തീരുമെന്ന് അറിയാമോ? ഗോഡ്ലി ആയിത്തീരും. ആ വ്യക്തി വേൾഡിനെസ്സിൽ നിന്ന് രക്ഷപ്പെടും. അതാണ് നേരെ ലോകത്തിന്റെ മോഹത്തിൽ കൂടി ഒരു വ്യക്തിക്ക് എവിടെ ചെന്നെത്താണെന്ന് അറിയാമോ? അത് ഡിസ്ട്രക്ഷനിലാണ് എത്തുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടകന്നിട്ട്, ദ കറപ്ഷൻ ഓഫ് ദ വേൾഡ് ബൈ ഇറ്റ്സ് ലസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നേരെ ബൈബിളിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് അനേക വാഗ്ദത്തങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അനേക വാഗ്ദത്തങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവൻ നമുക്ക് അതിമഹത്തായിട്ടുള്ള വാഗ്ദത്തങ്ങൾ തന്നിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങൾ എന്തിനാണെന്നുള്ള അറിയാമോ? ഒരു വ്യക്തിയെ വേൾഡ്ലി ആക്കാനായിട്ടുള്ള വാഗ്ദത്തങ്ങളല്ല, ഗോഡ്ലി ആക്കാനുള്ള വാഗ്ദത്തങ്ങളാണ്. 2 കൊരിന്ത്യർ അതിന്റെ 1 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ ഈ വാഗ്ദത്തങ്ങളെ പറ്റി വീണ്ടും പറയുന്നു. 2 കൊരിന്ത്യർ അതിന്റെ 1 അതിന്റെ 20 വാക്യത്തിൽ പറയാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടായെങ്കിലും അവനിൽ ഉവ്വ് എന്നത്ര. അവനിൽ എന്ന് പറഞ്ഞു ആരാണെന്ന് അറിയാമോ? ഇൻ ക്രൈസ്റ്റ് ഇറ്റ് ഈസ് യെസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും എല്ലാ വാഗ്ദത്തങ്ങളും ആരിലാണെന്നറിയാമോ? യേശു ക്രിസ്തുവിലാണ്. അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് അവനിൽ ആമേൻ എന്നുമാകുന്നു. യേശു ക്രിസ്തുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ 2 രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 is yes and another is amen എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാ വാഗ്ദത്തങ്ങളും കൂടി ഒരൊറ്റ ആളിലാക്കിയിരിക്കുകയാണ്. ആ വാഗ്ദത്തങ്ങളെല്ലാം കൂടി ഒരു വ്യക്തിയിലാക്കിയിട്ട് ആ വ്യക്തിയെ നമുക്ക് തന്നിരിക്കുകയാണ്. നേരെ നമ്മൾ ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ അമേൻ എന്ന് പറഞ്ഞ് നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദൈവഭക്തിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതെല്ലാം യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നു. അതാണ് നമ്മൾ എപ്പോഴും വായിക്കുന്ന എഫ് എസ് ലേഖനം അതിന്റെ 1 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വായിക്കാം വേണമെങ്കിൽ പെട്ടെന്ന്. 3 വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടു. ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് പത്രോസിന്റെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മെ വിളിച്ചവന്റെ അവൻ തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുള്ളൂ. ഈ വാക്യങ്ങളെല്ലാം പറയുന്ന ഒരേ ഒരു കാര്യമാണ്, ഒരു വ്യക്തിക്ക് ദൈവ ഭക്തിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടിയതെല്ലാം ബൈബിളിലുണ്ട്. എല്ലാ പ്രോമിസുകളും ബൈബിളിലുണ്ട്. ആ പ്രോമിസുകളെല്ലാം യേശു ക്രിസ്തുവിലുവ എന്നാണ്. യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ റിസീവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്തിരിക്കുന്നു. എന്നാൽ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഈ ദൈവഭക്തിയിൽ ഈ പ്രോമിസുകൾ, പുതിയ നിയമത്തിലെ പ്രോമിസുകൾ, പുതിയ നിയമത്തിലെ എല്ലാ പ്രോമിസുകളും ദൈവഭക്തിയിൽ ഒരു വ്യക്തി ജീവിക്കേണ്ടതിനാണ്. പക്ഷെ ഈ റിയലായിട്ടും ദൈവഭക്തിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു വ്യക്തി ബൈബിളിൽ പ്രോമിസ് തപ്പിപ്പോകുന്ന എന്തിനു വേണ്ടിയിട്ടായിരിക്കും അറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ലോകത്തിന്റെ മോഹത്താൽ ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ലോകത്തിന്റെ മോഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കേണ്ട ഒരു വ്യക്തിക്ക് പുതിയ നിയമത്തിൽ ഒരു പ്രോമിസും ബൈബിളിൽ എഴുതിയിട്ടില്ല. പുതിയ നിയമത്തിലെ എല്ലാ പ്രോമിസും ദൈവഭക്തിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി മാത്രമാണ്. ദൈവഭക്തിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കേണ്ടതിന് ഉള്ള എല്ലാ പ്രോമിസുകളും പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നു. അതൊരു വ്യക്തിക്ക് വിശ്വാസത്താൽ റിസീവ് ചെയ്യുകയും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. നമ്മൾ 10 ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദൈവഭക്തിയിൽ ജീവിച്ച ഒരു മനുഷ്യനെ പറ്റിയാണ് തിമോത്തിയോസ് ലേഖനത്തിൽ പൗലോസ് എഴുതുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 3:16 പറഞ്ഞിരിക്കുകയാണ്, അവൻ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ദൈവഭക്തിയുടെ മർമ്മം ഒരു മനുഷ്യനിൽ കൂടി വെളിപ്പെടുത്തി. ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവഭക്തിയോടുകൂടി എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആ വ്യക്തി ഈ ഭൂമിയിൽ കാണിച്ചു കൊടുത്തു. ആ വ്യക്തി യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ ഭൂമിയിൽ ഏറ്റവും ധനികനായിരുന്ന വ്യക്തിയായിരുന്നില്ല. യേശു ക്രിസ്തു ഒരു ധനികനായിരുന്നില്ല. യേശു ക്രിസ്തുവിന് വലിയ വീടുണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിന് വലിയ വാഹനം ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു പക്ഷേ ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ ദൈവഭക്തിയോടുകൂടി യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഏക മനുഷ്യൻ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെപ്പറ്റി യെശയ്യാപ്രവചനം അതിന്റെ 53-ാമത്തെ അധ്യായത്തിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്നുണ്ട്. യെശയ്യാപ്രവചനം 53-ന്റെ 1 പോലുള്ള വാക്യങ്ങൾ വായിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന യെശയ്യാവ് ഉപയോഗിക്കുകയാണ്, ഹു ഹാസ് ബിലീവ്ഡ് അവർ മെസ്സേജ് ആൻഡ് ഹൂം ദ ആം ഓഫ് ദ ലോർഡ് ഹാവ് ബീൻ റിവീൽഡ്. യെശയ്യാവ് പറയാണ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്ന സന്ദേശം അത് വിശ്വസിക്കുന്ന ആൾക്കാർ കുറവാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന സന്ദേശം, ഞങ്ങൾ കേൾക്കുന്നത് കേൾപ്പിക്കുന്നത് ആർ വിശ്വസിച്ചിരിക്കുന്നു, ആ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ദൈവഭക്തിയോടുകൂടി ഒരു വ്യക്തി ജീവിക്കണമെങ്കിൽ ആ ഒരു മെസ്സേജ് പ്രസംഗിക്കപ്പെടുമ്പോൾ അത് കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല, ആൾക്കാർ ഇത് കേൾക്കാനായിട്ട് ആൾക്കാർ കുറവാണ്. പക്ഷെ യേശുക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ള താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്. 2-ാമത്തെ ഒരു വാക്യം മുതൽ, ഈ കാര്യങ്ങൾ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി ഗ്രൂ അപ്പ് ബിഫോർ ഹിം ലൈക്ക് എ ടെൻഡർ ഷൂട്ട്. അവിടെ പറയാണ്, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിരത്തുനിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളർന്നു. യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ വരണ്ട നിലത്തുനിന്ന് ഒരു വേര് മുളയ്ക്കുന്നത് പോലെയാണ് വളർന്നത്. അങ്ങനെ ജീവിത സാഹചര്യം ഒന്നും ദൈവഭക്തിയോട് ജീവിക്കാനായിട്ട് അനുകൂലമായിരുന്നില്ല. പക്ഷെ എന്താണെന്നറിയാമോ, ദൈവത്തിന്റെ മുമ്പാകെ ജീവിച്ചതുകൊണ്ട് അവിടെ പറയുകയാണ്, അവൻ വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയാണ് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത്, അവന് രൂപഗുണമില്ല, അവൻ ഗ്ലാമർ ഇല്ലായിരുന്നു, അവൻ സൗന്ദര്യമുള്ളവനായിരുന്നില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്ത സൗകര്യമില്ല, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിരുന്നു, അവനെ കാണുന്നവർ മുഖം മറച്ചു കളയുന്നവർ തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചു. അതിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെല്ലാം ഇങ്ങനെ വളരെ കഷ്ടതയിൽ കൂടി നടന്നു വളർന്നു പോയൊരു ജീവിതം. പക്ഷേ കർത്താവിനെ പറ്റി ഈ കാര്യങ്ങളുടെ എല്ലാം നടുവിൽ ദൈവം യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന ചില വാക്യങ്ങളുണ്ട്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ സമയത്ത് കർത്താവ് അവനെ നോക്കിട്ട് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ സമയമായപ്പോഴേക്കും യേശുക്രിസ്തു ദൈവം അവനെപ്പറ്റി പറഞ്ഞു, ഇവൻ എന്റെ പുത്രൻ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കും. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ കർത്താവ് പറയാണ്, ഇറ്റ് ഈസ് അക്കംപ്ലിഷ്, എല്ലാം നിവർത്തീകരിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞതായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മളുടെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാലും, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്താലും, നമ്മൾ ലോകത്തിന്റെ മോഹത്താലുള്ള കറപ്ഷനാൽ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നാലും തന്നില്ലെങ്കിലും, യഥാർത്ഥത്തിൽ കർത്താവിന് നമ്മളെപ്പറ്റി ജീവിതത്തിന്റെ അവസാനത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുള്ള ജീവിതം. യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളമായിരുന്നു, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എബ്രായലേഖനത്തിൽ കർത്താവ് പറയുകയാണ് കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നതെന്നുള്ളത്. എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ആ വാക്യം വേണ്ട വായിക്കാം. എബ്രായലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതിന്റെ 5-ാമത്തെ വാക്യം, 5-6 വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞതിൽ ഇത്തരം കാര്യമേ ഉള്ളൂ. കർത്താവ് പറയാണ്, ഈ ഭൂമിയിൽ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ശരീരം നീ എനിക്കായിട്ട് ഒരുക്കി വെച്ചിരുന്നു. ഈ ഭൂമിയിൽ ജനിക്കാനായിട്ട് കർത്താവിന് ഈ ഭൂമിയിൽ ദൈവം ഒരു ശരീരം ഒരുക്കി. കർത്താവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും പുസ്തകച്ചുരുളിൽ എഴുതിയിരുന്നു. ആ പുസ്തകച്ചുരുളിൽ എഴുതിയിരുന്ന ആ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ നമ്മൾ നേരത്തെ യെശയ്യാപ്രവചനത്തിൽ വായിച്ചതുപോലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും എല്ലാ മനുഷ്യരുടെ നിന്ദയും എല്ലാം എഴുതി വെച്ചിരുന്നു. ഈ കാര്യങ്ങളെല്ലാം പുസ്തക ചുരുളിൽ എഴുതി വെച്ചിട്ട് കർത്താവിന് ഒരു ശരീരം കൊടുത്തിട്ട് കർത്താവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ആ പുസ്തക ചുരുളിൽ എഴുതിയിരുന്ന എല്ലാ കാര്യവും നിവർത്തിച്ചു. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു, ദൈവത്തിന് കർത്താവിന് ഈ ഭൂമിയിൽ ശരീരം കൊടുത്തയച്ചത് കർത്താവിന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം പുസ്തക ചുരുളിൽ എഴുതിയിരുന്ന പോലെ നിവർത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം നിവർത്തിച്ചിട്ട് അതിന്റെ അവസാനം നിവർത്തിച്ചു കഴിഞ്ഞ അവസാനത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് യേശുക്രിസ്തു പറയാണ്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം നിവർത്തിയായി. അതാണ് നമ്മൾ എബ്രായലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ വായിച്ച അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ എട്ടും ഒമ്പതും വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഈ ഭൂമിയിൽ ദൈവഭക്തിയോടുകൂടി ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തു. അത് ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതല്ല, ഈ ഭൂമിയിലെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതല്ല, ഇതൊന്നുമല്ല. മാത്രം ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവഭക്തിയോട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം, ദൈവം നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തക ചുരുളിലെ ഇഷ്ടം പൂർണ്ണമായിട്ട് നിവർത്തിക്കുക. കർത്താവ് അങ്ങനെ നിവർത്തിച്ചു, കർത്താവ് അവസാനം വരെ അത് നിവർത്തിച്ചു. കർത്താവിനെ പറ്റി പിതാവായ ദൈവം സാക്ഷ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന്റെ യഥാർത്ഥമുള്ള മിസ്റ്ററി. അങ്ങനെയാണ് ആ യേശുക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവം വെളിപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഓപ്പോസിറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിന്റെ മോഹത്താലുള്ള കറപ്ഷൻ കാരണം നമ്മുടെ ജീവിതം നശിപ്പിക്കുന്ന കാര്യം. അതൊരു ഫൂളിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ഗോഡ്ലി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മൾ വേൾഡ്ലിനെസ്സിൽ നിന്ന് എത്രത്തോളം നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ മോഹത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം മാറ്റപ്പെട്ടുണ്ടെന്നാണ്. നമ്മൾ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മളിപ്പോ ഈ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചേക്കാം, ഈ ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗോഡ്ലി ആയിട്ട് ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ടുള്ളതിന്റെ പ്രോമിസ് മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ നമുക്ക് എന്തോക്കെ ആവശ്യങ്ങളുണ്ട് അല്ലെ, എന്തോക്കെ ആവശ്യങ്ങളുണ്ട്. അനേക ആൾക്കാർക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ട്, അനേക ആൾക്കാർക്ക് രോഗമുണ്ട്, അനേക ആൾക്കാർക്ക് കടഭാരമുണ്ട്. ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രോമിസുകൾ പുതിയ നിയമത്തിൽ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. പുതിയ നിയമത്തിലേക്ക് നമ്മൾ പോയിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ പ്രോമിസുകൾക്ക് ഒരു മറുപടി പുതിയ നിയമത്തിൽ നോക്കി കാണത്തില്ലേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമത്തിലെ പ്രോമിസുകൾ, വാഗ്ദത്തങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. യഥാർത്ഥത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കാനുള്ള വാഗ്ദത്തങ്ങൾ ഒരു വ്യക്തി ദൈവഭക്തിയിൽ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ബാക്കിയുള്ള കാര്യങ്ങളെ ദൈവം ശരിയാക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ചല്ല. പലർക്കും പറ്റുന്ന തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിളിലേക്ക് പോകുന്നത് നമ്മളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ്. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം, എനിക്കും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്റെ പ്രശ്നമാണ് നിങ്ങൾക്കും അറിയത്തില്ല. അവരോരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പ്രശ്നം വലിയ പ്രശ്നമാണ്, ബാക്കിയുള്ളവരുടെ പ്രശ്നമൊന്നും വിഷയമല്ല. ഓരോരുത്തരുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ തലവേദന, ഏറ്റവും വലിയ ഭാരം അയാളുടെ തലയിലാണ്ടിരിക്കുന്നതാണ് ചിന്തിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നം വലുതാണ്. നേരം നമ്മൾ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷന് വേണ്ടി ദൈവവചനത്തിലേക്ക് പോകുന്നു. ആ പർട്ടിക്കുലർ പ്രശ്നത്തിന് സൊല്യൂഷൻ വേണം. ആ പ്രശ്നത്തിന് സോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നവും കഴിഞ്ഞു. നമുക്ക് പിന്നീട് അടുത്ത പ്രാവശ്യം നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്, ദൈവവനത്തിലേക്ക് വരുന്നത്, നമ്മൾ ദൈവവനം തുറക്കുന്നത് ഇല്ലെങ്കിൽ ദൈവവനത്തിൽ അന്വേഷിക്കുന്നത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്നുള്ളതല്ല, എന്താണ് മറിച്ചെന്താണെന്ന് അറിയാമോ, നമ്മളുടെ ആ പർട്ടിക്കുലർ പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ്. യഥാർത്ഥ പലരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്, പലരുടെയും ജീവിതം അങ്ങനെയാണ്. എന്നാൽ യേശുക്രിസ്തു പുസ്തക ചുരുളിൽ അന്വേഷിച്ചത് തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അല്ല, എന്താണെന്നറിയാമോ, ദൈവത്തിന്റെ ഇഷ്ടമാണ് അന്വേഷിച്ചത്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രോമിസുകൾ, ദൈവഭക്തിയിൽ ജീവിക്കേണ്ടതിന് വലിയതായിട്ടുള്ള പ്രോമിസുകളും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൈവവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ അത് നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ ഈ ലോകത്തിന്റെ പുറകെ ഓടിയിട്ട് നമ്മൾ ഓരോ പ്രശ്നത്തിന്റെ നടുക്ക് ചെന്ന് പിടുകയും ആ പ്രശ്നത്തിന്റെ നടുക്ക് ദൈവവചനത്തിലേക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ബൈബിൾ ഒരു സൊല്യൂഷനും ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു സൊല്യൂഷനും ഇല്ല. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള ഫോർമുല ബൈബിളിലില്ല. എന്നാൽ ദൈവവുമായിട്ടുള്ള റിയൽ ബന്ധത്തിൽ ഒരു വ്യക്തി വരികയും ദൈവഭക്തിയോട് ആ വ്യക്തി ജീവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പ്രശ്നങ്ങളെ ദൈവം ഏറ്റെടുക്കുകയും ചെയ്യും. ആ പ്രശ്നങ്ങളെ ദൈവം കണ്ണ് മറച്ചറയത്തില്ല. നമ്മൾക്ക് ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ മത്തായിയുടെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞിരുന്നു. മത്തായിയുടെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം. 12-ാമത്തെ അധ്യായത്തിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഒരു ന്യായമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ട് യേശുക്രിസ്തുവിന്റെ അടുക്ക് വരികയാണ്. 12-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമാണ്. കാരണം ആ വ്യക്തിക്ക് ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്. ആ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു ന്യായമായിട്ടുള്ള സൊല്യൂഷൻ, ആ അന്യായമായിട്ടുള്ള സൊല്യൂഷൻ അല്ല, ന്യായമായിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് വരികയാണ്. അതിന് 12 വാക്യങ്ങൾ 13 വാക്യം ഇവിടെ യേശുക്രിസ്തുവിന്റെ അടുത്തൊരു പ്രശ്ന പരിഹാരത്തിനായിട്ട് വരികയാണ്. പ്രശ്ന പരിഹാരത്തിൽ വരുമ്പോൾ അവിടെ ഒരു റിയൽ ആയിട്ടൊരു പ്രശ്നം പരിഹരിക്കും എന്ന് തന്നെ വന്നപ്പോൾ കർത്താവ് പറയാണ്, മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതായിരുന്നു. അന്നേരം യേശുക്രിസ്തു പറയാണ്, ഞാൻ ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം ഇങ്ങനത്തെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ടുള്ളതല്ല. എന്നിട്ട് പറയാണ്, പിന്നെ അവൻ അവരോട് പറഞ്ഞത്, സകല ദ്രവ്യാഗ്രഹവും ഒഴിഞ്ഞു സൂക്ഷിച്ചുകൊള്ളു. ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഉപമ പറയാണ്. ഈ ഉപമ നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു മനുഷ്യൻ അവന്റെ ഭൂമി നന്നായിട്ട് വളഞ്ഞു. അതിൽ ഒരു മനുഷ്യൻ ധനവാനായിരുന്നു. അവന്റെ ഭൂമി നല്ലതായിട്ട് വളഞ്ഞു. ഇതൊന്നും തെറ്റാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു ബിസിനസ് തുടങ്ങി, ആ ബിസിനസ് നന്നായിട്ട് സക്സസ് ആയി. ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ജോലി കയറി, ആ ജോലിയിൽ വളരെ സക്സസ് ആയിട്ട് അവൻ ഒരുപാട് പൈസ ഉണ്ടാക്കി. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവൻ മുമ്പോട്ട് പോകുമ്പോൾ പറയണം, അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ വിളവ് കൂട്ടിവെക്കുവാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. അന്നേരം അവൻ മനസ്സിലായി, പൈസയൊക്കെ ഉണ്ടായപ്പോൾ ഇതായാലും എങ്ങനെയൊക്കെ അക്യുമുലേറ്റ് ചെയ്യണം, അതിനുള്ള സൊല്യൂഷൻസ്, ഇല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകൾ, ഇല്ലെങ്കിൽ പുതിയ മാർഗങ്ങൾ, പുതിയ കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വിലയോ പണിഞ്ഞ് എന്റെ വിളവും വസ്തുവയും എല്ലാം അതിൽ കൂട്ടിവെക്കും പറഞ്ഞു. അദ്ദേഹം പറയാണ്, എന്റെ ബിസിനസ്സിൽ കൂടി ലഭിക്കുന്ന പൈസ, ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഒരു നല്ല രീതിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റിൽ ചെയ്യും, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഉള്ളിൽ പറഞ്ഞു. എന്നിട്ട് അവൻ പറയാണ്, എന്നിട്ട് അവൻ എന്നോട് തന്നെ എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവം അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ച് ആർക്കാകുമെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഒരു ഫൂളിഷ് മനുഷ്യനായി തീർന്നതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മുകളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല. ഒരു വ്യക്തി ആ വ്യക്തിയുടെ വിളവ് വളയുന്നതോ, ആ വ്യക്തി ഇനി വിളവ് വളഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് കളപ്പുരയിൽ കുറച്ച് കൂട്ടിവെക്കാനായിട്ട് കുറച്ച് സ്റ്റോർ ഹൌസ് ഉണ്ടാക്കിയതോ, ഇതൊന്നും തെറ്റാണെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ മൂഢനായി പോയതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയാകുന്നു എന്ന് പറയാം. ഹീസ് എ ഫൂൾ. എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. ദൈവം ആ വ്യക്തിയെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ യേശുക്രിസ്തുവിനെ നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ചുള്ളത് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവ് ഒരു ടെൻഡർ ഷൂട്ട് പോലെ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടവനായിട്ടും ത്യജിക്കപ്പെട്ടവനായിട്ടും ഈ കാര്യങ്ങളൊന്നും ഭൂമിയിലെ പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തി ഈ ഭൂമിയിൽ ജീവിച്ചു. പക്ഷേ ഇറ്റ് വാസ് എ ഫുൾഫിൽഡ് ലൈഫ്. ഒരു ദൈവവിഷയമായി സമ്പന്നനായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തു സമ്പന്നനായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ സമ്പന്നനായിരുന്നല്ല. കൊരിന്ത്യരിൽ പറയാണ്, ഹി വാസ് റിച്ച്. പക്ഷേ യേശുക്രിസ്തു സമ്പന്നനായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമിയിൽ ഫുൾഫിൽ ചെയ്ത് ജീവിക്കുന്ന ഒരു ഫുൾഫിൽഡ് ലൈഫായിരുന്നു യേശുക്രിസ്തുവിന്റെ. ഈ മനുഷ്യന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ ഫൂളായി പോയത് ദൈവത്തിന്റെ അവനെപ്പറ്റിയുള്ള ഇഷ്ടം എന്താണെന്ന് അവൻ തിരിച്ചറിയാൻ കഴിഞ്ഞു. ഒറ്റ ദിവസത്തിൽ അവന്റെ ജീവിതം പോയി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് നമ്മളുടെ ജീവിതമൊക്കെ ഏത് സെക്കൻഡിലും ദൈവത്തിന് വിളിക്കാം, പക്ഷെ മരിച്ചു കഴിയുന്ന അടുത്ത സെക്കൻഡിൽ വി ആർ ഗോയിങ് ടു സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കാൻ പോവുകയാണ്. നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിൽ അല്ല എങ്കിൽ, ദൈവഹിതത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരല്ല എങ്കിൽ, ഞാൻ പറയട്ടെ, ചിലപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഇവിടെ പറയാണ്, മൂഢ, നിന്നെക്കുറിച്ചുള്ള ദൈവവിഷയമായി സമ്പന്നനാകാനായിട്ട് നിനക്ക് തന്ന സമയമുണ്ടായിരുന്നല്ലോ. നിനക്ക് സമയമുണ്ടായിരുന്നു, നിനക്ക് ദൈവവചനമുണ്ടായിരുന്നു, നിനക്ക് ദൈവസഭയുണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം നിന്നെ പറഞ്ഞുതരാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? വർഷങ്ങൾ കഴിഞ്ഞില്ലേ, നിന്റെ ലൈഫിന്റെ അവസാനത്തേക്ക് എത്താറായിട്ടിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ ജീവൻ നിന്നെ വിളിച്ചു കഴിഞ്ഞില്ല. ദൈവരാജ്യത്തിൽ ദൈവവിഷയമായി നിനക്ക് എന്താണ് നിന്റെ സാധ്യത? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവവിഷയമായി സമ്പന്നനാകാതെ. ഇതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്, There is a corruption in the world. ധനത്തിലൊരു വഞ്ചനയുണ്ട്. ഇവിടെ ഞാനീ പറയുന്നത് ഇതൊന്നും ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായതുകൊണ്ടല്ല ആ വ്യക്തി മൂഢനായിപ്പോയി. ആ വ്യക്തിയുടെ പ്രയോറിറ്റി മാറിപ്പോയി. ദൈവ വിഷയമായി ആ വ്യക്തിയെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശം ആ വ്യക്തിക്ക് മനസ്സിലായില്ല. ദൈവഹിതം എന്താണെന്ന് ആ വ്യക്തി അന്വേഷിച്ചില്ല. പുസ്തക ചുരുളുകളിൽ എന്നെക്കുറിച്ച് ദൈവമേ നിന്റെ ഇഷ്ടം എന്താണ് എഴുതിയിരിക്കുന്ന ആ വ്യക്തി അന്വേഷിച്ചില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് നോക്കട്ടെ, ദൈവത്തിന് നിങ്ങളെപ്പറ്റിയുള്ള ഇഷ്ടം എന്താണ് എന്നുള്ളത് ദൈവത്തിന്റെ പുസ്തകത്തിൽ നിങ്ങൾ എത്ര പേര് അന്വേഷിക്കുന്നുണ്ട്? അതോ നിങ്ങളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷനാണോ നിങ്ങൾ പുസ്തകത്തിൽ അന്വേഷിക്കുന്നത്? നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിന്റെ മുമ്പിൽ വരുമ്പോഴേക്കും ദൈവവചനം എടുത്തിട്ട് ദൈവത്തിന്റെ പ്രോമിസുകളാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? ആ പ്രോമിസുകൾ പുതിയ നിയമത്തിൽ നിങ്ങൾ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രോമിസുകൾ കണ്ടുപിടിക്കാനായിട്ടാണ് ആൾക്കാർ സങ്കീർത്തനത്തിലേക്ക് പോകുന്നത്. സങ്കീർത്തനത്തിൽ ഇഷ്ടംപോലെ പ്രോമിസുകളുണ്ട്, പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ പ്രോമിസുകളുണ്ട്. നിങ്ങൾക്കൊരു പ്രശ്നത്തിന്റെ പരിഹാരം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ഏത് പുസ്തകം എടുക്കണമെന്ന് ഞാനിപ്പോ പറഞ്ഞുതരാം. നിങ്ങൾ നേരെ ബൈബിളിൽ നടുക്കൂന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നത്തിന്റെ പരിഹാരം കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നടുക്ക് സങ്കീർത്തന പുസ്തകമാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സൊല്യൂഷൻ കിട്ടത്തില്ല. കാരണം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുകയാണ് ജീവനും ഭക്തിക്കും വേണ്ടിയിട്ട്, എ ഗോഡ്ലി ലൈഫിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോമിസുകളും പുതിയ നിയമത്തിലേക്ക് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സമ്പന്നത ദൈവം കൊടുത്തു. യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തിയായി എല്ലാ സമ്പന്നതയും കൊടുത്തു. ദൈവത്തിന്റെ ദിവ്യശക്തി, ജീവനും ഭക്തിക്കും വേണ്ടി ജീവിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഇതെല്ലാം യേശുക്രിസ്തുവിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ഒരു വ്യക്തി അനുഗ്രഹിച്ചിട്ടും ആ വ്യക്തിക്ക് എന്ത് സംഭവിച്ചെന്നറിയാമോ? ആ വ്യക്തി ദൈവവിഷയമായി സമ്പന്നനായില്ല. പിന്നെ ആ വ്യക്തിയെ ഫൂളെന്നല്ല എന്താ വിളിക്കുന്നത് അല്ലെ? കോടികളുടെ പണം ബാങ്കിൽ ഉണ്ടായിട്ടും അത് എക്സ്ചേഞ്ച് ചെയ്ത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാതെ ഭൂമിയിൽ ദരിദ്രനായിട്ട് ജീവിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിയിൽ തന്നെയായിരിക്കാം, പക്ഷേ ദൈവവിഷയമായി ദരിദ്രനായിട്ട് ജീവിച്ചിട്ട് ഭൂമിയിൽ ധനികനായി മരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുകയാണ് ഹീസ് എ ഫൂൾ. അങ്ങനെ പറയുമ്പോൾ ആണ് സാധാരണ ഒരു ചോദ്യം വരുന്നത്. അങ്ങനെയാണ് പിന്നെ ദൈവവിഷയമായിട്ട് ദൈവത്തിനെ ഇങ്ങനെ ദൈവവിഷയമായിട്ട് സമ്പന്നനായി കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എന്റെ കാര്യം ആരാ നോക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന കളപ്പുരയും ഇതൊന്നും കൂട്ടിവെച്ചില്ല എങ്കിൽ എന്റെ കാര്യം എങ്ങനെ നടക്കും എന്നുള്ള ഒരു സാധാരണ ചോദ്യമാണ്. എന്റെ പ്രശ്നങ്ങൾ എങ്ങനെ സൊല്യൂഷൻ ആവും? അതാണ് കർത്താവ് തുടർന്ന് പറയുന്നത്. കർത്താവ് അവിടെ അതവിടെ നിർത്തുകയല്ല, ദൈവം കണ്ടിന്യൂ ചെയ്യുകയാണ്. ദൈവം തന്റെ ശിഷ്യന്മാരത്ത് പറയാണ്, ദൈവവിഷയമായ ഒരു വ്യക്തി സമ്പന്നനായില്ല എങ്കിൽ അവൻ എന്തൊക്കെ ഉണ്ടാക്കിയാലും ഹീസ് എ ഫൂൾ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നിട്ട് അവൻ തന്റെ ശിഷ്യന്മാരെ പറയാണ്, ആകയാൽ ദെയർഫോർ എന്ന് പറഞ്ഞിട്ട് മേളത്തെ വാക്യം പറഞ്ഞിട്ട് പറയാണ്, ദെയർഫോർ എന്ത് തിന്നുമെന്നും എന്ത് ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്നും ശരീരത്തിനെ കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമുക്കറിയാവുന്ന വാക്യമാണ്, ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? കാക്കകളെ നോക്കുവിൻ. താഴേക്ക് വരുമ്പോൾ പറയാണ്, ഇതിനെപ്പറ്റി നിങ്ങൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് എക്സാമ്പിൾസ് താഴേക്ക് വന്നിട്ട് പറയുകയാണ്. അതിന്റെ 31-ാമത്തെ വാക്യം, മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്ക് ഇതും കിട്ടും. ഏതാണ് നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഇല്ല എന്നല്ല ബൈബിള് പഠിപ്പിക്കുന്നു. പക്ഷെ ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയുള്ള എന്റെ ലൈഫിലും മിക്കവരുടെ ലൈഫിലും യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അതാണ് റൂട്ട് പ്രോബ്ലം. ആ പ്രോബ്ലം ശരിയാവാതെ ബാക്കിയൊന്നും ശരിയാവത്തില്ല, ബാക്കിയുള്ളത് ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവം നേരെ പോയിന്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്കാണ്. നിനക്കൊരു റിയൽ പ്രശ്നമുണ്ട്, നിന്റെ ഈ കറക്കത്തിന്റെ എല്ലാം റിയൽ ആയിട്ടൊരു റൂട്ട് പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ദൈവവിഷയമായിട്ടുള്ളതാണ് ആ പ്രശ്നം. ആ പ്രശ്നം നീ സെറ്റിൽ ചെയ്തിട്ട് നീ ദൈവരാജ്യം അന്വേഷിക്കാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? പിന്നെ ഓട്ടോമാറ്റിക്കലി ബാക്കി കാര്യങ്ങൾ ശരിയാവും. പക്ഷെ തിരിച്ചാണ് ആൾക്കാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവവചനത്തിലെ പ്രോമിസുകൾ പ്രശ്നപരിഹാര പ്രോമിസുകളല്ല. നിങ്ങളുടെ പ്രോബ്ലത്തിന്റെ നടുക്ക് ചെന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള സൊല്യൂഷൻസ് അല്ല പുതിയ നിയമത്തിലുള്ളത്. ഇനി ദൈവം അങ്ങനെ ചിലപ്പോഴൊക്കെ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിലും അതിനല്ല ദൈവവചനം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു വ്യക്തിയെ പറ്റിയുള്ള ഉദ്ദേശം മനസ്സിലാക്കാനായിട്ട്, ആ വ്യക്തി ദൈവവിഷയമായിട്ട് സമ്പന്നനാകാനായിട്ട്, ദൈവഭക്തിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിനാണ്. അതാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് പൗലോസ് പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൈവഭക്തിയുടെ മർമ്മം എന്നുള്ളത് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് വെളിപ്പെടുത്തി കാണിച്ചതാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവഭക്തിയുടെ മിസ്റ്ററി വെളിപ്പെടുത്തി, ആ വെളിപ്പെടുത്തി ആ മിസ്റ്ററി ജീവിച്ച ആ മനുഷ്യനെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവനെ നോക്കുമ്പോൾ മനസ്സിലാകും അവന് രൂപഗുണമില്ല, അവന് സൗന്ദര്യമില്ല, അവന് പണമില്ല, അവന് വീടില്ല, അവന് കാറില്ല. ഈ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. യേശുക്രിസ്തു ഇതൊക്കെ യൂസ് ചെയ്തിരുന്നു, ചിലപ്പോൾ യൂസ് ചെയ്യാതിരുന്നു. പക്ഷെ ഇതൊന്നും ഒരു വിഷയമല്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ജീവിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം അവൻ ഫുൾഫിൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത് മാത്രം അന്വേഷിച്ചാൽ മതി, ദൈവരാജ്യം മാത്രം അന്വേഷിച്ചാൽ മതി. ദൈവരാജ്യം മാത്രം അന്വേഷിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പുറകെ വരികയാണ്. അത് വരുന്നോ വരുന്നില്ലയോ എന്നുള്ളത് വിഷയമല്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവവിഷയമായിട്ടുള്ള സംഭവം. ഇത് ഒരു വ്യക്തി അന്വേഷിക്കുമ്പോൾ, ഈ ഇതിന്റെ പുറകെ ഒരു വ്യക്തി പോകുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവൻ ലോകത്തിന്റെ മോഹം എന്നുള്ള ആ കറപ്ഷൻ അവൻ നിന്ന് മാറും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ലോകം എന്നുള്ളത് തന്നെ ഈ വ്യക്തിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു അന്തിമ ദിവസം ലേഖനത്തിലേക്ക്, 1 Timothy 3:16 കർത്താവ് പറയുകയാണ്, എന്നിങ്ങനെയുള്ള ദൈവഭക്തിയുടെ മർമ്മം ഏറ്റവും വലിയതാകും. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് തന്നെ വരുമ്പോൾ, 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ, നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, 6 അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ദൈവം വാൺ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾ. 6 മുതലുള്ള വാക്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 6 വാക്യം പറയാണ്. ഈ വാക്യത്തിലൊക്കെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയത്തില്ല, അതോ അത് എഴുതിയ സമയത്ത് ആ വാക്കിന്റെ അർത്ഥം അങ്ങനെ ആയിരുന്നു എന്നറിയത്തില്ല. അലംഭാവം എന്നുള്ളത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വാക്കല്ല, അതിന്റെ അർത്ഥം സംതൃപ്തി എന്നാണ്. അവിടെ പറയാണ്, അതിന്റെ ആദ്യം പറഞ്ഞിരിക്കുകയാണ് അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 വാക്യമുകൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവർ. അവിടെ പറയുകയാണ്, ഇഫ് എനിവൺ അഡ്വക്കേറ്റ്സ് എ ഡിഫറെന്റ് ഡോക്ട്രിൻ ആൻഡ് ഡസ് നോട്ട് എഗ്രി വിത്ത് ദ സൗണ്ട് വേർഡ്സ് ദോസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് വിത്ത് ദ ഡോക്ട്രിൻ കൺഫോമിംഗ് ടു ദ ഗോഡ്ലിനെസ്. ഡോക്ട്രിൻ എപ്പോഴും എന്താണെന്ന് അറിയാമോ? ദൈവാനത്തിന്റെ ഉപദേശം, ഇറ്റ്സ് കൺഫോമിംഗ് ടു ദ ഗോഡ്ലിനെസ്. ഭക്തി എന്നാണ് ദൈവ സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുന്ന ഡോക്ട്രിൻ. അങ്ങനെ ഒരു ഡോക്ട്രിൻ ഉണ്ട്, അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പഥ്യോപദേശം. സൗണ്ട് ഡോക്ട്രിൻ എന്ന് പറയുന്നത് ദൈവഭക്തിയിലേക്ക് ഒരു വ്യക്തി നയിക്കുന്ന ഡോക്ടറിനാണ്. ആ ഡോക്ടറിനെ പഠിപ്പിക്കാതെ വേറെ രീതിയിൽ ഉപദേശിക്കുന്നവരെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭക്തിക്കുള്ള ഉപദേശം അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവർ, ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. ആകയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധികളും സത്യത്യാഗമുള്ള മനുഷ്യരും വ്യർത്ഥപാദം എന്നിവളവാക്കുന്നു. എന്നിട്ട് പറയണം അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവഭക്തിയുടെ ഉപദേശം ഉപദേശിക്കാത്ത, ദൈവഭക്തിയുടെ ഉപദേശം പഠിപ്പിക്കാതെ വേറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞാൽ, ഈ ദൈവഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുണ്ടാക്കാനായിട്ടുള്ള മാർഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവഭക്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക് ഒരു വ്യക്തി നയിക്കുന്നതല്ല, പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാണ്. എന്നിട്ട് പറയാണ്, സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തി വലിയ ആദായമാകും. ദൈവഭക്തി ആദായ സൂത്രമല്ല, എന്നാൽ സംതൃപ്തിയോടുകൂടി ഒരു വ്യക്തിക്ക് ഗോഡ്ലിനെസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് വലിയ ആദായമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയുള്ള ജീവിതം വലിയ ആദായമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് കർത്താവ് എന്നിട്ട് പൗലോസ് പറയാണ്, ഇഹലോകത്തിലേക്ക്, കർത്താവ് അവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ കർത്താവ് പൗലോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നാം ഒന്നും കൊണ്ടുപോവുകയില്ല. കർത്താവ് പറയാണ്, കർത്താവ് പറഞ്ഞതുപോലെ, മൂഢ, നീ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെ എന്താണെന്ന് അറിയാമോ, ഇവിടെ നീ എങ്ങനെ ഇങ്ങോട്ട് വന്നോ അതേപോലെ അങ്ങോട്ടും തിരിച്ചു പോകും. എന്തെങ്കിലും കൊണ്ടുവന്ന് ചേച്ചാൽ നടക്കത്തില്ല. എന്തെങ്കിലും കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ എന്താണെന്ന് അറിയാമോ കൊണ്ടുപോകാൻ പറ്റുന്നത്? ദൈവ വിഷയമായിട്ട് നിങ്ങൾ എന്തൊക്കെ സമ്പന്നനായിരുന്നു, അത് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടുന്ന് കൊണ്ടുവരാഞ്ഞതുപോലെ തന്നെ ഇവിടുന്നൊന്നും കൊണ്ടുവരാനും. എന്നിട്ട് ഉണ്ണാനും കൊടുക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികനാകുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് സംഭവിക്കുന്ന അറിയാമോ? പത്രോസ് പറഞ്ഞതുപോലെ തന്നെ ലോകത്തിന്റെ മോഹത്താലുള്ള കറപ്ഷനിൽപ്പെട്ട് അവർ മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കുള്ളായിരുന്നു. ഞാനൊരു ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹ, സൗമ്യത എന്നിവ പിന്തുടരുക. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ ഭൂമിയിൽ മൂഢരായി തീരാനായിട്ട് കഴിയും. ദൈവത്തിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ നിവർത്തിച്ചില്ല. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവഭക്തിയോടുകൂടി ജീവിച്ചു. എങ്ങനെയായിരുന്നു കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെയായിരുന്നു ജീവിച്ചത് എന്നുള്ളത് സമയമില്ലെങ്കിലും വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ടാഗ്രഹിക്കുകയാണ്. ദൈവഭക്തിയോടുകൂടി യേശുക്രിസ്തു ജീവിച്ചതിന്റെ ഒരു ഡീറ്റെയിൽ കൂടിയാണ് നമ്മൾ ഫിലിപ്പ ലേഖനത്തിലേക്ക് വായിക്കുമ്പോൾ വായിക്കുന്നത്. ഫിലിപ്പ ലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യം മുതൽ അടുത്ത വാക്യം യേശുക്രിസ്തുവിന്റെ ഭാവം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അവിടെ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. പറഞ്ഞിരിക്കുകയാണ്, അവൻ തന്നെത്താൻ താഴ്ത്തി തന്നെ ക്രൂശിലെ മരണത്തോളം അനുസരണം. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഞാൻ പ്രചരം എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ടുള്ള യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് എങ്ങനെയാണെന്നറിയാം. അവൻ തന്നെത്താൻ താഴ്ത്തി. തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുക, ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ തന്നെത്താൻ താഴ്ത്തി കൊടുത്തു. തന്നെത്താൻ താഴ്ത്തി കൊടുത്ത ആ യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് ബൈബിളിൽ ദൈവഭക്തിയുടെ മർമ്മം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഈ മർമ്മത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി, അധർമ്മത്തിന്റെ മർമ്മം. നമ്മളതും കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം രണ്ട് തെസ്സലോനിക്കർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം. ആ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ദേവാലയം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്, പുതിയ നിയമ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ദേവാലയം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് ആക്ഷരീക ദേവാലയമല്ല. തിമോത്തിയോസ് ലേഖനത്തിൽ ദൈവഭക്തിയുടെ മർമ്മം ദേവാലയത്തിലാണ് വെളിപ്പെടേണ്ടത്, ദൈവത്തിന്റെ സഭയായിട്ടുള്ള ദേവാലയത്തിലാണ് ദൈവത്തിന്റെ ദൈവഭക്തിയുടെ മർമ്മം പഠിപ്പിക്കേണ്ടതെങ്കിൽ ഇതേ ദേവാലയത്തിൽ തന്നെ അധർമ്മത്തിന്റെ മർമ്മം വെളിപ്പെടുകയാണ്. അത് മേലിൽ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ നാലാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരേ ദേവാലയത്തിൽ തന്നെ ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവഭക്തിയോടുകൂടി ഒരു വ്യക്തി ജീവിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ദൈവഭക്തിയുടെ പഥ്യോപദേശം മനസ്സിലാക്കുകയും ഒരു വ്യക്തി അതിനാൽ ഗ്രിപ്ഡ് ആവുകയും ദൈവത്തിന്റെ ഭക്തിയിൽ കർത്താവിൽ യഥാർത്ഥത്തിൽ വെളിപ്പെടുകയും ചെയ്യുമ്പോൾ ദേവാലയത്തിൽ തന്നെ അധർമ്മത്തിന്റെ മർമ്മവും വെളിപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അധർമ്മത്തിന്റെ ദൈവഭക്തിയുടെ മർമ്മം യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയതാണെങ്കിൽ അധർമ്മത്തിന്റെ മർമ്മം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിലെ ഇല്ലെങ്കിൽ ദൈവമക്കളുടെ ഉള്ളിൽ ഉള്ള റിബല്യസ് ആറ്റിറ്റ്യൂഡാണ് അധർമ്മത്തിന്റെ മർമ്മമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തിയുടെ മർമ്മത്തിന്റെ നേരെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് അധർമ്മത്തിന്റെ മർമ്മം ഉൾപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ റിബല്യസ് നേച്ചറാണ് ദൈവത്തോടും ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങളോടും എല്ലാത്തിനോടും റിബൽ ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ നേച്ചറാണ് അവസാനമായിട്ട് അധർമ്മത്തിന്റെ മർമ്മമായിട്ട് വെളിപ്പെടുന്നത്. ഞാൻ വാക്കുകളെ നിർത്തത്, ഞാൻ ഡീറ്റെയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിവർത്തിയാവാതിരിക്കുന്നത്, ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തിന് നമ്മൾ തന്നെത്താൻ താഴ്ത്ത കൊടുക്കുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മൾ തന്നെത്താൻ ഉയർത്തുന്നവരാണ്. ദൈവത്തിനെതിരെ ദൈവത്തിന്റെ സിസ്റ്റത്തിനെതിരെ കർത്താവിൽ വെച്ചിരിക്കുന്ന സിസ്റ്റങ്ങൾക്കെതിരെ തന്നെത്താഴ്ത്തുന്നത്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് ഒരുപാട് വാക്യങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. എങ്കിലും ഞാൻ ആ വാക്യം കൂടി വായിച്ചു നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് അതിന്റെ ഒന്നാമത്തെ അഞ്ചാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം അവിടെ പറഞ്ഞിരിക്കുകയാണ് നിഗളികളോട്. അഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് അവിടം മൂപ്പന്മാരെ ഇളയനെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ തരും. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈയുടെ കീഴിൽ താനിരിപ്പിൻ. കർത്താവ് പറയാണ് ദൈവം വെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ദൈവത്തിന്റെ ബലമുള്ള കൈയാണ് അതെന്ന് മനസ്സിലാക്കി, ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി, ആ ദൈവത്തിന്റെ ബലമുള്ള കൈയുടെ കീഴിൽ നിങ്ങൾക്ക് താഴ്മയോടെ താഴാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാമോ? അല്ലെങ്കിൽ നിഗളികളായിട്ട് നിങ്ങൾ എതിർക്കുകയാണെങ്കിൽ ദൈവവും നിങ്ങളോട് എതിർക്കും. ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ പല സാഹചര്യങ്ങളായിരിക്കും. കുടുംബത്തിൽ ദൈവം ഭർത്താവിനെ വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ കരത്തിന് കീഴിൽ താഴ്ന്നിരിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റമാണ് പല സാഹചര്യങ്ങൾ. പക്ഷെ ഇതിന് നമ്മൾ താഴ്ന്നു കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, ദൈവം വെച്ചിരിക്കുന്ന ബൌണ്ടറികൾ, ദൈവം വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്ന സാഹചര്യങ്ങളാണ്. ഇതിനെതിരെ നമ്മൾ റിബല്യ ചെയ്യുന്നവരാണെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു, താഴ്മകൾക്കോടൊക്കെ കൃപ തരുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നു. പിന്നെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവൻ വിട്ടു. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നു കൊടുക്കുകയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ് അവൻ തന്നെത്താൻ താഴ്ത്തി. യെശയ്യാപ്രവചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് അവൻ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നു. ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവഹിതം ചെയ്യാനായിട്ട് ആ വ്യക്തി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം ആ വ്യക്തിയെ ഉയർത്തും. ദൈവം ആ വ്യക്തിയെ ഉയർത്തും. ദൈവം ഉയർത്തുകയും ദൈവം താഴ്ത്തുകയും ചെയ്യുന്ന കാര്യമുണ്ട്. തന്നെത്താൻ ഒരു വ്യക്തി താഴ്ത്തുമ്പോൾ ആ വ്യക്തിയെ ദൈവം ഉയർത്തും. തന്നെത്താൻ ഒരു വ്യക്തി ഉയർത്തുമ്പോൾ ദൈവം ആ വ്യക്തിയെ താഴ്ത്തും. നേരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തന്നെത്താൻ താഴ്ത്തിയില്ല എങ്കിൽ ദൈവം നമ്മളെ താഴ്ത്തും. ദൈവം താഴ്ത്തുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ദൈവം താഴ്ത്തിയ ഒരു വ്യക്തി ഉണ്ട് പഴയ നിയമത്തിൽ. ദാനിയേലിന്റെ പ്രവചനം ആ വ്യക്തിയെ പറ്റി പറയുമ്പോൾ ആ വ്യക്തി അവസാനം ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. തന്നെത്താൻ ഉയർത്തി, ആ വ്യക്തി ഉയർത്തി എങ്ങനെയാണെന്നുള്ളത് അതിന്റെ ദാനിയേൽ പ്രവചനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ ആ വ്യക്തി ആദ്യം പറയുന്ന കാര്യമുണ്ട്. നെബൂഖദ്നേസറിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. 30, ഇത് ഞാൻ എന്റെ ധനമനാഗ്രഹത്താൽ എന്റെ പ്രതാപത്തിനായി രാജധാനിയായി പഠിത മഹദിയാം ബാബിലോണല്ലയോ എന്ന് പറഞ്ഞു. ഇതാണ് അവൻ തന്നെത്താൻ ഉയർത്തിയത്. അതിന്റെ അവസാനം അവനൊരു സാക്ഷ്യം പറയുന്നുണ്ട്. അതിന്റെ 37-ാമത്തെ വാക്യം പത്രോസ് പറയുന്നതിന് മുമ്പേ ഈ ഒരു സത്യം ബൈബിൾ പറഞ്ഞത് വേറൊരാളാണ്, ഒരു രാജാവാണ്. എന്താണെന്നറിയാമോ? ആ വ്യക്തി പറയാണ്, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാൻ അവൻ പ്രാപ്തൻ. ഹീസ് ഏബിൾ എന്തിനാണെന്നറിയാമോ? നിഗളിച്ച് നടത്തുന്നവരെ താഴ്ത്താൻ അവൻ ശക്തനാണ്. പക്ഷെ അത്ര നല്ല കാര്യമല്ല, ഒരു പോസിറ്റീവ് കാര്യമല്ല. നേരെ നിഗളിച്ച്, അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നിഗളിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിഗളം എന്ന് പറയുന്നത് എക്സ്റ്റേണലായിട്ട് ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തില്ല. താഴ്മയും എക്സ്റ്റേണലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിൽക്കുന്നതല്ല. താഴ്മ എന്ന് പറയുന്നത്, നിഗളം എന്ന് പറയുന്നതും ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടാകുന്ന കാര്യമാണ്. ആദ്യത്തെ നിഗളം ഉണ്ടായത് പിശാചിന്റെ ഉള്ളിലാണ്. ഇതേ നിഗളം ആണ് ആദാമിന്റെ ഉള്ളിൽ പിശാചിട്ട് കൊടുത്തത്. ആ വ്യക്തി ദൈവം വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളോടും, ഇല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന ബൌണ്ടറീസുകളോട് എതിർത്ത് നിൽക്കുന്ന ഉള്ളിലുള്ള നിഗളം ആണ് അധർമ്മത്തിന്റെ മർമ്മം. ഇത് ദൈവസഭയിൽ തന്നെ പൗലോസ് പറയാണ്, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവൻ തന്നെത്താൻ ഉയർത്തുന്നു. അതേസമയം ദേവാലയത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ പഠിപ്പിക്കേണ്ട കാര്യം എന്താണെന്ന് അവിടെ പ്രതിക്കാണ്, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിച്ചു, ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുത്തി. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു മർമ്മം ഈ ഭൂമിയിൽ വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവസഭയിലും വ്യാപരിക്കാം. അതാണ് അധർമ്മത്തിന്റെ മർമ്മം. ഇതിന്റെ എൻഡ്, അതൊരു വേറൊരു മിസ്റ്ററി ആയിട്ട് ഇത് ആലോചിക്കാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള മിസ്റ്ററി നമ്മുടെ